പാഠം ആറ്. ജീവൻ ദൈവദാനം. ആദ്യ മാതാപിതാക്കന്മാരുടെ മക്കളായിരുന്നു കായേനും ആബേലും. കായേൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായിരുന്നു. ഒരിക്കൽ ഇരുവരും ദൈവത്തിന് ബലിയർപ്പിച്ചു. ഏറ്റവും നല്ല വസ്തുക്കൾ അർപ്പിച്ച ആബേലിന്റെ ബലിയിലാണ് ദൈവം പ്രസാദിച്ചത്. ഇത് കായേന്റെ മനസ്സിൽ അസൂയ ഉണർത്തി. അസൂയ മൂത്ത് സഹോദരനോടുള്ള വെറുപ്പായും വിദ്വേഷമായും മാറി. ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നവനായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകത്തിന്റെ വിവരണമാണിത്. ദൈവം അതിന് നൽകുന്ന ശിക്ഷയും ഇവിടെയുണ്ട്. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ് മനുഷ്യജീവന്റെ മഹത്വത്തിന് നിദാനം. ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണ്. മനുഷ്യൻ ജീവന്റെ കാര്യസ്ഥൻ മാത്രമാണ്. അതിനാൽ ജീവൻ സംരക്ഷിക്കുക എന്നത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട കടമയാണ്. ദൈവപ്രമാണകളിൽ അഞ്ചാമത്തേത് കൊല്ലരുത് എന്നാണ്. ആരുടെയും ജീവൻ നശിപ്പിക്കാൻ മനുഷ്യന് അധികാരമില്ല എന്ന് പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാം പ്രമാണം പുതിയ നിയമത്തിൽ കൊല്ലരുത് എന്ന ദൈവകൽപ്പനയെക്കുറിച്ച് മലയിലെ പ്രസംഗത്തിൽ ഈശോ വിശദീകരിക്കുന്നുണ്ട്. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. കൊല്ലുക മാത്രമല്ല, സഹോദരനോട് കോപിക്കുന്നതും അപമര്യാദയായി പെരുമാറുന്നതും ഈ പ്രമാണത്തിൻ്റെ ലംഘനമാണെന്ന് ഈശോ പഠിപ്പിച്ചു. മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാനുള്ള ചിന്തയും ആഗ്രഹം പോലും പാപമാണ്. അത്തരത്തിലുള്ള ഏതു ചെറിയ പ്രവൃത്തിയുമാകട്ടെ അഞ്ചാം പ്രമാണത്തിന് വിരുദ്ധമാണ്. ജീവനെ ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ആഹ്വാനം കൂടിയാണ് ഈശോ നൽകുന്നത്. ജീവൻ നൽകുന്നത് ദൈവമാണ്. ദൈവം നൽകുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ജീവനെ നിലനിർത്താനും വളർത്താനും നമുക്ക് കടമയുണ്ട്. ജീവൻ അപകടം വരുത്തുന്ന നിരവധി സംഗതികൾ ലോകത്തിലുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനും ജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാനും അഞ്ചാം പ്രമാണം ആവശ്യപ്പെടുന്നു. രണ്ടു വിധത്തിലാണ് ജീവനെതിരെയുള്ള ഭീഷണികൾ നിലനിൽക്കുന്നത്. ഒന്ന്, സ്വന്തം ജീവന് അപകടം വരുത്തുന്നത്. രണ്ട്, മറ്റുള്ളവരുടെ ജീവന് നാശം വരുത്തുന്നത്. ഇവ രണ്ടും അഞ്ചാം പ്രമാണത്തിനെതിരായ ഗൗരവമായ തിന്മകളാണ്. മനുഷ്യജീവനെതിരായുള്ള തിന്മകൾ: കൊലപാതകം. വിദ്വേഷത്തോടെയോ ദുരുദ്ദേശത്തോടെയോ ബോധപൂർവം നടത്തുന്ന മനുഷ്യവധമാണ് കൊലപാതകം. മറ്റൊരാളുടെ ജീവനെ നശിപ്പിക്കുന്ന ക്രൂരകൃത്യമാണിത്. ജീവന്റെ അധികാരിയും ദാതാവുമായ ദൈവത്തിന്റെ അധികാരത്തെ നിഷേധിക്കലാണ് കൊലപാതകം. ആത്മഹത്യ. സ്വന്തം ജീവനെ ബോധപൂർവം നശിപ്പിക്കുന്നതാണ് ആത്മഹത്യ. ഇതിലൂടെ ജീവന്റെ മേൽ ദൈവത്തിനുള്ള പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്നു. സ്വന്തം ജീവന്റെ പരിപോഷണത്തിന് മനുഷ്യന് അവകാശമുള്ളൂ, അത് നശിപ്പിക്കാൻ അനുവാദമില്ല. ദയാവധം. ലക്ഷ്യങ്ങളും മാർഗങ്ങളും എന്തായാലും വൈകല്യമുള്ളവരുടെയും രോഗികളുടെയും മരണാസന്നരുടെയും ജീവിതം അവസാനിപ്പിക്കുന്നതാണ് പ്രത്യക്ഷമായ ദയാവധം. കാരുണ്യവധം എന്നും ഇതറിയപ്പെടുന്നു. നിയമം അനുവദിച്ചാലുമില്ലെങ്കിലും ദയാവധം ക്രൂരമായ കൊലപാതകത്തിന് തുല്യമാണ്, 5-ാം പ്രമാണത്തിന് എതിരുമാണ്. ഭ്രൂണഹത്യ. ഗർഭത്തിൽ വളരുന്ന ശിശുവിനെ അഥവാ ഭ്രൂണത്തെ കൊല്ലുന്ന പ്രവൃത്തിയാണ് ഭ്രൂണഹത്യ. മനുഷ്യജീവന് എതിരായുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും നീചവും മനുഷ്യത്വരഹിതവുമാണ് ഇത്. അമ്മയുടെ ഉദരത്തിൽ മനുഷ്യൻ രൂപം കൊള്ളുന്നത് ദൈവത്തിന്റെ കരവേലയാലാണ്. അതിനാൽ ഉദരത്തിലുള്ള ശിശുവിനെ നശിപ്പിക്കുന്നത് കൊലപാതകവും ജീവദാതാവായ ദൈവത്തോടുള്ള വെല്ലുവിളിയുമാണ്. ഭീകര പ്രവർത്തനങ്ങൾ. ചില സമൂഹങ്ങളോ പ്രസ്ഥാനങ്ങളോ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഫലമായി മനുഷ്യജീവൻ നശിപ്പിക്കപ്പെടാറുണ്ട്. പ്രത്യേക വിശ്വാസങ്ങളുടെയോ തത്വങ്ങളുടെയോ പേരിൽ നടത്തപ്പെടുന്ന ഇത്തരം അക്രമ പ്രവൃത്തികളുടെ ജീവനാശം വരുത്തുന്നത് 5-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തെ അതില്ലാതാക്കുന്നു. ഏതു വിധത്തിലുള്ള അക്രമങ്ങളും ഒഴിവാക്കപ്പെടേണ്ട തിന്മ തന്നെയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മദ്യം, മയക്കുമരുന്ന്, പാൻപരാഗ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജീവന് ഭീഷണിയാണ്. ഇവ ജീവനെ പരോക്ഷമായും അല്പാൽപമായും നശിപ്പിക്കുന്നു. ലഹരി വസ്തുക്കളോടുള്ള ആസക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തെറ്റായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുവഴി ജീവന്റെ പരിപോഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഒരർത്ഥത്തിൽ സാവധാനമുള്ള ആത്മഹത്യയ്ക്ക് തുല്യമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ജീവന്റെ സംരക്ഷണം. മനുഷ്യജീവനെ നശിപ്പിക്കരുത് എന്ന് മാത്രമല്ല 5-ാം പ്രമാണത്തിന്റെ ലക്ഷ്യം. എല്ലാവിധത്തിലും ജീവനെ സംരക്ഷിക്കണമെന്നും ഈ പ്രമാണം ആവശ്യപ്പെടുന്നു. സ്വജീവ സംരക്ഷണപരമായ ചില കടമകളും ഈ പ്രമാണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം. ആത്മാവും ശരീരവും ഉള്ളവനാണ് മനുഷ്യൻ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണം മനുഷ്യൻ്റെ കടമയാണ്. ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ വൈദ്യസഹായം, അനുയോജ്യമായ ആഹാരം, ശുചിത്വമുള്ള അന്തരീക്ഷം എന്നിവ എല്ലാവർക്കും ലഭ്യമാകണം. തൻ്റെ തന്നെയും മറ്റുള്ളവരുടെയും ആരോഗ്യം സംരക്ഷിക്കുവാൻ മനുഷ്യന് കടമയുണ്ട്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിക്കുന്നതിൽ വിഷവസ്തുക്കൾ ഉപയോഗിക്കുന്നതും ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതും തെറ്റാണ്. സമാധാന സംരക്ഷണം. യുദ്ധങ്ങളും കലാപങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സമാധാന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സമാധാനം നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ ജീവനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. സമാധാനപൂർണമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും കടമയുണ്ട്. പ്രകൃതി സംരക്ഷണം. മനുഷ്യന് അവൻ ജീവിക്കുന്ന പരിസ്ഥിതിയോട് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ദൈവം പ്രകൃതിയെ നൽകിയിരിക്കുന്നത് വരും തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. പ്രകൃതിയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയാലേ വരും കാലങ്ങളിൽ ഇവിടെ ജീവന് വളരാൻ കഴിയൂ. അതിനാൽ പ്രകൃതിയെ ശരിയായി ഉപയോഗിക്കാനും സംരക്ഷിക്കാനും നമുക്ക് കടമയുണ്ട്. പരിസ്ഥിതി മലിനീകരണവും പ്രകൃതിയെ ചൂഷണം ചെയ്യലും ജീവനെതിരെയുള്ള തിന്മകളാണ്. കൊല്ലരുത് എന്ന ദൈവപ്രമാണം ജീവന് ദോഷമായി ഒന്നും ചെയ്യരുതെന്ന് മാത്രമല്ല, ജീവനെ സംരക്ഷിക്കാനും വളർത്താനുമുള്ള വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന സത്യം തിരിച്ചറിയാനും ആ ജീവന്റെ പരിപോഷകരായി മാറാനുമുള്ള കടമ ക്രൈസ്തവരായ നമുക്കുണ്ട്. ജീവൻ പരിപാലിക്കുന്നതിൽ നമുക്ക് ജാഗ്രത പുലർത്താം, അതുവഴി നിത്യജീവൻ സ്വന്തമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവദാതാവായ ദൈവമേ, ജീവൻ എന്ന അമൂല്യദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ ദാനത്തെ ആദരിക്കാനും സംരക്ഷിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പാടാം. ദൈവം നൽകിയിടുന്ന ജീവൻ എന്ന ദാനം നന്ദിയോടെ ഏറ്റുവാങ്ങാം, ആദരിച്ചിടാം. ദൈവ സൃഷ്ടിയാകും നമുക്കേറ്റുപാടാം, ജീവ പരിരക്ഷ നൽകും ദൈവത്തെ വാഴ്ത്താം. സൃഷ്ടിയാകും മർത്തിൻ ജീവൻ ഉടമയല്ല, കാര്യസ്ഥത മാത്രമങ്ങും നൽകിയവനായി. യുദ്ധഭീതി നീക്കി ശാന്തി ദൂതരാകാം, പരിസ്ഥിതി സംരക്ഷണ വക്താവായി മാറാം. ജീവഹത്യയാകും പ്രവൃത്തികളേവം നീക്കി നിത്യജീവനിന്നും കൈവരിച്ചിടാൻ. കൊല്ലരുതെന്നുള്ള കൽപ്പനയതേകി ജീവനേകും ദൈവം സ്നേഹാൽ മർത്യമക്കൾക്കായി. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ഉൽപ്പത്തി 4:1-12 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാനൊരു തിരുവചനം. ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. നമുക്ക് പ്രവർത്തിക്കാം. ഒരു രോഗിയെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക. എൻ്റെ തീരുമാനം: ഞാൻ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല.